الحمد لله، الحمد لله رب العالمين، القائل في كتابه الكريم: واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. الله سبحانه وتعالى നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത് പല മാധ്യമങ്ങളിലൂടെയാണ്. അള്ളാഹു നമുക്കൊരുപാട് ആവശ്യങ്ങൾ നൽകുന്നുണ്ട്. അവനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി എന്നുള്ള നിലക്ക് ഒരുപാട് അപൂർണതകൾ നമുക്കുള്ളത്. ഈ അപൂർണതകളൊക്കെ പരിഹരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത് പല രീതിയിലാണ്. അതിനവൻ പല മാധ്യമങ്ങൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ഭക്ഷണം വേണം. പക്ഷേ ഭക്ഷണം നൽകുന്നതിന് അവൻ ചില രീതികളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി അതിലൂടെ സസ്യങ്ങളെ മുളപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ട ധാന്യങ്ങളും ഫലങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ പല രീതിയിൽ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? പല മാധ്യമങ്ങളിലൂടെ അള്ളാഹുവിന് നേരിട്ട് നമുക്ക് ചെയ്തു തന്നൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരിക, എന്തിനാണ് ഈ ആവശ്യങ്ങൾ തന്നെ അള്ളാഹു തന്നതെന്ന്. ഈ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചുകൂടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അവൻ സൃഷ്ടിച്ചത് എന്ന് തന്നെ ആലോചിക്കേണ്ടി വരും. നമ്മളെന്തിനാണ് സൃഷ്ടിച്ചത്, എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു വചനമുണ്ട്. അള്ളാഹു പറയുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു വചനം ഇങ്ങനെയാണ്: കുന്തു കൻസൻ മഹ്ഫിയ, ഞാൻ അറിയപ്പെടാത്ത ഒരു നിധിയായിരുന്നു. ഫറത്തു അൻ ഓറഫ, ഞാൻ അറിയപ്പെടാൻ ഉദ്ദേശിച്ചു. ഫഹലക്തുൽ ഖൽക, അങ്ങനെ സൃഷ്ടിസാകല്യത്തെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അല്ലാഹു സൃഷ്ടിസാകല്യത്തെ ഉണ്ടാക്കിയത് അറിയപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെയും ജിന്നിനെയും ഒക്കെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ അല്ലാഹു പറയുന്നത്: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവരെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ്. ഇല്ലാ ലിയഅബ്ദൂൻ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റഹമഹുള്ള പറയുന്നു: ഇല്ലാ ലിയഅരിഫൂൻ, എന്നെ അറിയാൻ വേണ്ടിയാണ്. എന്നെ അറിയാൻ വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കലും അള്ളാഹുവിനെ അറിയലൊക്കെയാണ്. അപ്പം അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹു ഒരു മാധ്യമത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മാധ്യമമാണ് പ്രവാചകന്മാർ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഓരോ പ്രവാചകന്മാരെ നൽകിയിട്ടുണ്ട്. ലിക്കുല്യ കൗമിൻ ഹാദ്, എല്ലാ ജനങ്ങൾക്കും അവരെ നയിക്കുന്ന, നേർമാർഗത്തിലേക്ക് നയിക്കുന്ന, അള്ളാഹുവിലേക്ക് നയിക്കുന്ന ആളുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകതകളുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഫളീലത്ത്. തിൽക്ക റുസുലു ഫല്ലൽന ബഅലഹു മലാ ബഅല, പരസ്പരം ഫളീലത്തുള്ളതാണ്. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്: മിൻഹും മൻ കല്ലമ അല്ലാഹ്, അള്ളാഹു സംസാരിച്ചവർ അക്കൂട്ടത്തിലുണ്ട്. അതുപോലെ ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു അൽ ബയ്യിനാത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സവിശേഷതകളെക്കുറിച്ച്. എന്നാൽ റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായിട്ട് പറയുന്നത് അദ്ദേഹം ഖാത്തമുൻ നബിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത അതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നേരത്തെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രവാചകത്വ ദൗത്യത്തെ സംക്ഷിപ്തമായിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിയുടെ സമ്പൂർണ്ണമായ നുബുവത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് നേരത്തെ കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും എന്ന് പറയാൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹ് അതിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലുള്ള നുബുവത്താണ്, കാമിലായ നുബുവത്താണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് നമുക്ക് മാത്രമുള്ള നബിയല്ല, റസൂലല്ല, വരാനിരിക്കുന്ന ജനങ്ങൾക്കുള്ള മാത്രം റസൂലല്ല, കഴിഞ്ഞു പോയ എല്ലാവരുടെയും, മൊത്തം മനുഷ്യരുടെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പരലോകത്ത് വെച്ച് ശുപാർശ ചെയ്യുന്നതും മൊത്തം മനുഷ്യർക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ പ്രത്യേകത അതാണ്. മറ്റെല്ലാ നബിമാരുടെയും ശുപാർശ ലിമിറ്റഡാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. കാരണം അദ്ദേഹം എല്ലാവരുടെയും നബിയാണ്. ഈ റസൂലിനോട് നമുക്കുള്ള ബന്ധം അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ നഫ്സിനേക്കാൾ നമ്മോട് അടുത്ത ബന്ധമുള്ള ആളാണ് റസൂൽ. നമ്മുടെ കാര്യത്തിൽ അങ്ങേയറ്റം തൽപരനാണ്, അല്ലെങ്കിൽ വളരെ ആങ്ഷ്യസാണ് നമ്മുടെ കാര്യത്തിൽ. അസീസുൻ അലൈഹിമ അനിത്തും, നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ വിഷമമാണ്. അതുപോലെ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഉത്കണ്ഠാകുലനാണ്, വളരെ ആങ്ഷ്യസാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കുകയെന്നാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റസൂലിൻ്റെ പിന്നാലെ പോകാനാണ് പറയുന്നത്. റസൂലാണ് വഴി കാണിച്ചു തരിക. ഇങ്കുന്തും തുഹിബ്ബൂൻ അള്ളാഹ് ഫത്തബിയൂനി, എന്നെ പിൻപറ്റിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ റസൂലിനെ പിൻപറ്റി റസൂലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക. അപ്പോൾ റസൂൽ വളരെ നമ്മുടെ കാര്യത്തിൽ തൽപരനാണ്. നമ്മൾ വഴിതെറ്റി പോകുന്നതിന് റസൂൽ വളരെ ബേജാറിലാണ്. റസൂൽ നമ്മളെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ചും നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന രംഗം സ്വഹീഹ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ശുപാർശ ചെയ്യുന്നതിനെക്കുറിച്ച് ദീർഘമായൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഫൈദാ റഅയ്തു റബ്ബി വഖഅത്തു സാജിദ, റബ്ബിനെ കണ്ടാൽ ഞാൻ സുജൂദിൽ വീഴും. ഫയദുഉനി മാഷാ അല്ലാഹ്, അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും ദുആ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയപ്പെടും. സുമ യുഖാൽ ഇർഫ ഇറസക്, നിൻ്റെ തല ഉയർത്ത്. വസൽ തോത്ത, നീ ചോദിച്ചോ നൽകപ്പെടും. വക്കുൽ യുസ്മനി, പറഞ്ഞോ കേൾക്കപ്പെടും. വഷ്ഫ തുഷഫ, നീ ശുപാർശ ചെയ്തോളൂ അത് പരിഗണിക്കപ്പെടും. ഫർഫ ഉറസി, ഞാൻ എൻ്റെ തല ഉയർത്തും. വഹമ്മദ് ഹുബി തഹ്മീദി യുഅല്ലിമുനി, എന്നെ അവൻ എങ്ങനെയാണോ ഹംദ് ചെയ്യാൻ പഠിപ്പിച്ച അങ്ങനെ അവനെ ഞാൻ ഹംദ് ചെയ്യും. സുമ്മ അഷ്ഫഉ, പിന്നെ ഞാൻ ശുപാർശ ചെയ്യും. ഫയഹുദ്ദുലി ഹദ്ദ, എനിക്ക് വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകളെ നിർണയിക്കപ്പെടും. ഫഉദ്ഖിലുഹുമുൽ ജന്ന, അങ്ങനെ അവരെ സ്വർഗത്തിലാക്കും. എന്നിട്ട് പ്രവാചകൻ അവസാനിപ്പിക്കുന്നില്ല, സുമ്മ ഔദു ഇലൈഹി, വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങും. എന്നിട്ട് പഴയ പോലെ തന്നെ വീണ്ടും ചെയ്യും. അങ്ങനെ രണ്ടാമതും മൂന്നാമതും അദ്ദേഹം വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങും. എന്നിട്ട് പറയുന്നു, സുമ്മ ഔദു റാബിഅ, നാലാമത്തെ തവണയും റസൂല് മടങ്ങും. ഫഖൂലു മാ ബഖിയ ഫിന്നാരി ഇല്ലാമൻ ഹബസഉൽ ഖുർആൻ വജബ അലൈഹിൽ ഖുലൂദ്. അള്ളാഹു ഖുർആൻ കൊണ്ട്, ഖുർആൻ തന്നെ വ്യക്തമാക്കിയ, ഖുർആൻ തന്നെ ദീർഘവാസം നരകത്തിൽ പറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും റസൂലിൻ്റെ ശുപാർശ കൊണ്ട് മോചിപ്പിക്കുമെന്ന് പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, സുമ്മ യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മാ യസിനു മിനൽ ഖൈരി ദറ. ഒരാളുടെ കൽബിൽ ഒരു അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, അവനൊക്കെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. നബിമാരൊക്കെ ശുപാർശ ചെയ്യും, മലക്കുകളും ശുപാർശ ചെയ്യും, അതുപോലെ മൂമിനുകളും ശുപാർശ ചെയ്യും. ഇവരൊക്കെ ശുപാർശ ചെയ്തതിന് ശേഷം ബാക്കിയാകുന്ന ആളുകളെ പിന്നെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫളൽ കൊണ്ടാണ്. അതിനെക്കുറിച്ചും ഹദീസിൽ വന്നിട്ടുണ്ട്. ഫയഷ്ഫഉ നബിയൂന വൽ മലായികത്തു വൽ മുഅ്മിനൂൻ, നബിമാരും മലക്കുകളും മുഅ്മിനീങ്ങളും ഒക്കെ ശുപാർശ ചെയ്യും. ഫയഖൂലുൽ ജബ്ബാറു ബഖിയത്ത് ശഫാഅത്തി, പിന്നെ ജബ്ബാറായ അള്ളാഹു പറയും, എൻ്റെ ശുപാർശയാണ് ബാക്കിയായത്, എൻ്റെ സഹായമാണ് ബാക്കിയായത്. ഫയഖ്ബിലു ഖബ്ലതമിനന്നാർ, അങ്ങനെ നരകത്തിൽ നിന്ന് അവശേഷിക്കുന്ന ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് സ്വർഗവാസികൾ പറയുന്നുണ്ട്, ഹാവുലായി ഒത്തക്കാ ഉർ റഹ്മാൻ, ഇത് പരമകാരുണികൻ മോചിപ്പിച്ചവരാണ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്ന് അംഗീകരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് റസൂലോ മലക്കുകളോ ഒന്നും ശുപാർശ ചെയ്യുന്നില്ല. അവസാനമായിട്ട് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് അള്ളാഹു സ്വന്തം ഫളൽ കൊണ്ടാണ്. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ പ്രവാചകൻ അതീവ തൽപരനും വളരെ ഉത്കണ്ഠാകുലനുമായതുകൊണ്ടാണ് പരലോകത്ത് അദ്ദേഹം ശുപാർശ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പിന്നെയും പിന്നെയും മടങ്ങുന്നത്. ഈ ലോകത്തും പ്രവാചകന് നമ്മളോടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. ഏറ്റവും അടുത്ത ആളാണ് ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നഫ്സിനേക്കാൾ അടുത്ത ആളാണ്. അങ്ങനെ പ്രവാചകൻ അടുത്ത ആളാകാതെ നമുക്ക് ഈമാൻ എന്താണെന്ന് മനസ്സിലാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല, ഈമാൻ എന്താണെന്ന് പോലും അറിയില്ല, ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ. മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അവൻ്റെ കുട്ടികളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മൊത്തം മനുഷ്യരെക്കാൾ അവന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ ആരും മുഅ്മിനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കേണ്ട ആളാണ്, പിൻപറ്റേണ്ട ആളാണ്. റസൂലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക. പക്ഷേ റസൂലിലേക്ക് നമുക്കെങ്ങനെയാണ് എത്താൻ കഴിയുക? റസൂലിനെ നമുക്കെങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? റസൂലിനെ നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? റസൂലിനെക്കുറിച്ച് ഒരുപാട് പറയുകയും പുകഴ്ത്തുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നബിയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, കാനത്ത് ബനു ഇസ്രായീൽ തസൂസൂമുൽ അംബിയ, ബനു ഇസ്രായീലിനെ നയിച്ചത് അംബിയാക്കളായിരുന്നു. കുല്ലമാ ഹലക്ക നബിയുൻ ഖലഫഹു നബിയുൻ, ഒരു നബി ഇല്ലാതാകുമ്പോൾ, ഒരു നബി മരിക്കുമ്പോൾ തുടർന്ന് മറ്റൊരു നബി ഉണ്ടാകും. വൈന്നഹു ലാ നബിയ ബഅദി, എന്നാൽ എനിക്ക് ശേഷം നബിയില്ല, പക്ഷേ വസക്കൂനു ബഅദി ഖുലഫാഉ ഫയക്തുറുൻ, കുറേ ഖലീഫമാരുണ്ടാകും, എനിക്ക് ശേഷം അനേകം ഖലീഫമാരുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു. ആരാണ് പ്രവാചകന് ശേഷമുള്ള പ്രതിനിധികളായിട്ടുള്ള ആളുകൾ? പ്രവാചകർ തന്നെ പറഞ്ഞു, വൈന്നൽ ഉലമാ വർസത്തുൽ അംബിയ, ഉലമാക്കളാണ് അംബിയാക്കളുടെ വാരിസ്യങ്ങൾ. അംബിയാക്കളുടെ അനന്തരാവകാശികൾ, അല്ലെങ്കിൽ അവരെ അനന്തരമെടുക്കുന്നത് ഉലമാക്കളാണ്. കാരണം അംബിയാക്കൾ അനന്തരമെടുക്കപ്പെടുന്നത്, വൈന്നൽ അംബിയ ലം യുഅറസു ദീനാറ, അവർ അനന്തരമെടുക്കപ്പെടുന്നില്ല ദീനാർ വലാ ദിർഹമ, ദീനാറോ ദിർഹമോ ഒന്നുമല്ല അനന്തരമെടുക്കപ്പെടുന്നത്. ഇന്നമ വറസുൽ ഇൽമ, അവർ അനന്തരമെടുക്കപ്പെടുന്നത് ഇൽമാണ്. അവരിൽ നിന്നും ഇൽമ് അനന്തരമെടുക്കപ്പെടുന്ന ഖലീഫമാരായിട്ടുള്ള, വാരിസ്യങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവരിലൂടെയാണ് നമുക്ക് പ്രവാചകനിലേക്ക് എത്താൻ കഴിയുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വേറെ നബിയില്ല, പകരമുള്ളത് ഖലീഫമാരാണ്, അല്ലെങ്കിൽ വാരിസ്യങ്ങളാണ്. ഉലമാ ഉമ്മത്തി ക അംബിയ ഇബനി ഇസ്രായീൽ എന്ന് പറയപ്പെടുന്നതുകൊണ്ടാണ്. എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ, അവർ ബനു ഇസ്രായീലിലെ അംബിയാക്കളെ പോലെയാണ്. അപ്പോൾ നമുക്ക് പ്രവാചകനിലേക്ക് എത്താൻ കഴിയുക യഥാർത്ഥത്തിൽ പ്രവാചകനിൽ നിന്നും ഇൽമ് അനന്തരമെടുത്ത ഉലമാക്കളിലൂടെയാണ്. അത്തരം ഉലമാക്കളുടെ എണ്ണം കുറയുന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം. കാരണം നമുക്ക് പ്രവാചകനിലേക്കുള്ള വസീല അതാണ്. അള്ളാഹു എല്ലാത്തിനും മാധ്യമങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പ്രവാചകനിലേക്ക് എത്താനുള്ള മാധ്യമം അത്തരത്തിലുള്ള ഉലമാക്കളാണ്. അത് ഏത് തരത്തിലുള്ള ഉലമാക്കളാണ്? പ്രവാചകനിൽ നിന്നും ഇൽമ് പൂർണ്ണമായിട്ട് അനന്തരമെടുത്തവരാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഇൽമ്, അല്ലെങ്കിൽ വിട്ടേച്ചു പോയ ഇൽമ്, അത് നമുക്കറിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ജിബിരിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച ഒരു ഹദീസുണ്ട്. ഹദീസ് ജിബിരിയിൽ എന്നറിയപ്പെടുന്ന ഹദീസ്. അതിൽ ജിബിരിയിൽ അലൈഹിസ്സലാം വിശദീകരിച്ച കാര്യം, ഒന്ന്, ഇസ്ലാമാണ്, നമ്മൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറേ കർമ്മങ്ങളാണ്. രണ്ടാമത്തത് ഈമാനാണ്, നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തത് ജിബിരിയിൽ പഠിപ്പിച്ചത് ഇഹ്സാനാണ്, നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനാണ്. അവനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന ദൃഢബോധ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള പ്രവാചകൻ്റെ സുന്നത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന അനന്തരമെടുത്ത പണ്ഡിതന്മാർ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രവാചകൻ്റെ സ്വഭാവം, പ്രവാചകൻ്റെ വിശ്വാസം, പ്രവാചകൻ്റെ തഖ്വ, പ്രവാചകൻ്റെ എഹ്സാൻ, ഇതൊക്കെയുള്ള ആളിലൂടെ മാത്രമാണ് നമുക്ക് നബി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അവരെ സ്നേഹിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നബിയെ മനസ്സിലാകുന്നതും നബിയിലേക്ക് നമ്മൾ എത്തുന്നതും, നബിയെ സ്നേഹിക്കാൻ കഴിയുന്നതും. ആ റസൂലിൻ്റെ ഹബ്ബിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പം പ്രവാചകനെക്കുറിച്ച് ഒരുപാട് പാടിപ്പുകഴുത്തുന്ന സമയത്തും നമ്മെ വേദനിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ കുറവാണ്. അത്തരത്തിലുള്ള പണ്ഡിതന്മാർ കുറയുമ്പോൾ പ്രവാചകനിൽ നിന്ന് അനന്തരമെടുക്കപ്പെട്ട യഥാർത്ഥ ഇൽമ് നമുക്ക് നഷ്ടപ്പെടുകയും പ്രവാചകനെ തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ അറിയാനും കഴിയാതെ പോകുന്നു. റഹ്മാനായ റബ്ബ് നമുക്ക് യഥാർത്ഥ പണ്ഡിതന്മാരെ മനസ്സിലാക്കി തരികയും അവരിലൂടെ പ്രവാചകനിലേക്ക് എത്താനും പ്രവാചകനെ ഫോളോ ചെയ്ത് അള്ളാഹുവിലേക്ക് എത്താനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാനൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.